ഈ വിഷയത്തില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് കാണാം. ഏത് ഖുറൂജ് പാടില്ല, അത് വാളുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഖുറൂജ് പാടില്ല എന്ന് പറയുമ്പോ അല്ല, അതിനെതിരായിട്ട് ചില തെളിവുകൾ ഉണ്ട്, അതിനെതിരായിട്ട് ചില തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചില ആളുകളെങ്കിലും പ്രചരിപ്പിക്കാറുണ്ട്. അത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പേരും അഡ്രസ്സും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ കാതുകളിലൊക്കെ അത് എത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഖിലാഫുള്ള വിഷയമാണ്. നമ്മൾ ചില ഫിഖ്ഹിയായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ, അതൊക്കെ ഖിലാഫിയായ വിഷയമാണ്. യഥാർത്ഥത്തിൽ അത് ഖിലാഫുള്ള വിഷയമല്ല. വാളുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും, ഭരണാധികാരി ബറാണെങ്കിലും ഫാജിറാണെങ്കിലും, അവർക്കെതിരെ ഖുറൂജ് പാടില്ല എന്നുള്ളത് ഖിലാഫുള്ള ഒരു വിഷയമല്ല. ആരത് പറഞ്ഞത്? ഖിലാഫുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതാരൊക്കെ എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇനി അത് ഖിലാഫില്ല എന്ന് മാത്രമല്ല, അത് ഇജ്മാ ഉള്ള ഒരു വിഷയമാണ്. ഖുറൂജ് പാടില്ല എന്നുള്ളത് ഇജ്മാ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആളുകളോട് അഖീദന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഒന്നുകൂടി പഠിക്കുക. അത് നല്ല ഭരണാധികാരികളാണെങ്കിലും ശരി, ഫാജിറായ ഭരണാധികാരികളാണെങ്കിലും ശരി, ഖുറൂജ് പാടില്ല എന്നുള്ളതില് ഖിലാഫില്ല എന്ന് മാത്രമല്ല, അതിൽ ഇജ്മാ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞാൽ, പറയാതെ പോയാലും ശരിയല്ലല്ലോ. ഒന്ന് കേട്ടോ, ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി, അഖീദ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള ഒരു ഗ്രന്ഥാകും അഖീദത്തു തഹാവിയ. ആ ഗ്രന്ഥത്തിൽ അഹ്ലുസുന്നന്റെ അഖീദയിട്ട് പറയുന്നത് കേട്ടോ, എന്താ പറയുന്നത്? വലാ നറൽ ഖുറൂജ അലാ അയ്മത്തിന വഉലാത്തി ഉമൂരിന വഇൻജാറു. നമ്മുടെ ഭരണാധികാരികളോടും ഇമാമിങ്ങളോടും ഖുറൂജ് പാടില്ല. വൈൻജാറു എന്ന് പറഞ്ഞാൽ എന്താ, അവർ അക്രമികാരികളാണെങ്കിൽ, അവർ ലുൽമു ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വലാനദു അലൈഹിം, അവർക്കെതിരെ പ്രാർത്ഥിക്കാനും പാടില്ല. ചില ആളുകൾക്ക് ഒരു ചൊറിച്ചിലാണ്, ഭരണാധികാരികൾക്കെതിരെ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊരു ചൊറിച്ചിലാണ്. ഇത് അഹ്ലു സുന്നത്തിന്റെ ഒരു അഖീദയാണ്, ഭരണാധികാരികൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. ഹിദായത്തിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി, ഖൈറിന് വേണ്ടി, കാരണം ഭരണാധികാരികൾ നന്നായാലും ആ ഉമ്മ തന്നെ നന്നാവും. അപ്പൊ അവർക്ക് ഹിദായത്ത് കിട്ടാൻ, അവർക്ക് തൗഫീഖ് കിട്ടാൻ, അവർക്ക് സ്വലാഹിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. അപ്പൊ ഞാൻ വായിക്കുകയാണ്, എന്താ പറഞ്ഞത്? വലാനദു അലൈഹി, അവർക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. വലാൻ അൻസി അദം മിൻ തഅത്തിഹിം, അവരുടെ തഅത്തിൽ നിന്ന് കൈവലിക്കരുത്, അവരോടുള്ള അനുസരണത്തിൽ നിന്ന് കൈവലിക്കരുത്. വനറാ തഅത്തഹും മിൻ തഅത്തില്ലാഹി അസ്വജല്ലാ ഫരീള, അവരോ അവർക്കുള്ള അനുസരണം അള്ളാഹുവിനോടുള്ള അനുസരണമാണ്, അത് നിർബന്ധമാണ്, കാരണം അതിന്റെ തെളിവുകൾ പറഞ്ഞല്ലോ. മാലം മുറൂബി മാസിയത്തിന്, അവരെ മാസിയത്ത് കൽപ്പിക്കാത്തിടത്തോളം, മാസിയത്ത് കൽപ്പിച്ചാലും അനുസരിക്കണ്ട, അതനുസരിക്കണം എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭരണാധികാരികൾ തെറ്റ് കൽപ്പിച്ചാൽ അനുസരിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരനുസരിക്കാത്ത ആ തെറ്റിലനുസരിക്കാൻ പാടില്ല, അതല്ലാത്തതൊക്കെ അനുസരിക്കണം. അത് അധർമ്മകാരികളായ ഭരണാധികാരികളാണെങ്കിലും, വനദഉലഹും ബിസ്സലാഹി വൽ മുആഫാതി, അവർക്ക് സ്വലാഹിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇത് ആരുടെ അഖീദയായിട്ടാണ് പഠിപ്പിക്കുന്നത്? ബിദഅത്തിന്റെ ആൾക്കാരുടെ അഖീദയായിട്ടല്ലേ പഠിപ്പിക്കുന്നത്? അഹ്ലു സുന്നത്തിന്റെ അഖീദയായിട്ട് പഠിപ്പിക്കപ്പെടുക. ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ അഖീദ കേട്ടോ, ആരാ പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് നമ്പലിനെ കുറിച്ച് പറയാം, ഇമാമു സുന്ന എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇമാമു സുന്ന എന്ന് പറയുമ്പോൾ ചെയ്താലും കൂലിയുണ്ട്, എടുത്തിട്ടില്ലെങ്കിൽ കുറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ സുന്നത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് സുന്നത്ത് എന്ന് കേട്ടാൽ അതേ മനസ്സിൽ വരുള്ളൂ, ചെയ്താൽ കൂലിയുണ്ട്, എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ സുന്നത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ അഖീദയാണ് ഉദ്ദേശിക്കുന്നത്. ഇമാമു സുന്ന എന്ന് പറഞ്ഞാൽ അഖീദ പഠിപ്പിച്ച, തൗഹീദിന്റെ മാർഗത്തിൽ നിലകൊണ്ട, സുന്നത്ത് പഠിപ്പിച്ച, അതാണ് ഇമാമു സുന്ന എന്ന് അദ്ദേഹത്തിന് പേര് കിട്ടാനുള്ള കാരണം. കാരണം ബിദഅത്തിന്റെ എല്ലാ കക്ഷികളും നല്ല സ്ട്രോങ്ങിലുള്ള ഒരു കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ഇമാമാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അന്ന് അഹ്ലു സുന്നത്തിന്റെ അഖീദ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയണത്, ഞാനത് ഓരോന്ന് വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയണത്, അതായത് ഇമാമ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഖലീഫക്കെതിരെ, അത് ഇമാം ആ ഖലീഫ എങ്ങനെ അധികാരത്തിൽ വന്ന ആളാണെങ്കിലും, ജനങ്ങൾ അയാളെ ഖലീഫയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്കെതിരെ ഒരാൾ ഖുറൂജ് നടത്തുകയാണെങ്കിൽ, ഫഖദ് ശഖ്ത ഹാദൽ ഖാരിജു അസൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഐക്യത്തെ ഈ ഖാരിജ് തകർത്തിരിക്കുന്നു. വഖാലഫൽ ആസാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ആസാറുകൾക്ക് എതിരെ ചെയ്തിരിക്കുന്നു. അസറുകൾ എന്ന് പറഞ്ഞാൽ ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് എതിരെ ചെയ്തിരിക്കുന്നു. ഫൈൻ മാത്തൽ ഖാരിജ് മാത്ത മീത്തൻ ജാഹിലിയ, ഈ ഖാരിജ് മരണപ്പെട്ടു പോവാണെങ്കിൽ ജാഹിലിയ മരണമായിരിക്കും. വലാ യഹില്ലു ഖിതാലു സുൽത്താനി, സുൽത്താനോട് യുദ്ധം ചെയ്യൽ ജായിസല്ല. വൽ ഖുറൂജു അലൈഹി ലിഅഹദി മിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ഒരാൾക്കും അയാൾക്കെതിരെ ഖുറൂജ് നടത്തുക എന്നുള്ളതും അനുവദനീയമല്ല. ഫമൻ ഫഅല ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഫഹുവ മുബ്തദിഉൻ, അവൻ മുബ്തദിയാണ്, അല ഗൈരി സുന്നത്തി വത്വരീഖ്, അവൻ യഥാർത്ഥ സുന്നത്തിലും ത്വരീഖിലുമല്ല. മസായിലിൽ ഇത് കാണാൻ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടെ അഖീദയാ പറയുന്നത്? അഹ്ലു സുന്നത്തിന്റെ അഖീദയായിട്ട് ഈ മഹ്മൂദ് നമ്പർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അയാൾ എങ്ങനെ അധികാരത്തിൽ വന്ന ആളാണെങ്കിൽ അയാളെ ഖലീഫയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ, അയാൾക്കെതിരെ ഖുറൂജ് പാടില്ല. ആരെങ്കിലും ഖുറൂജ് നടത്തിയാൽ അവനവിടെ ഫിത്ന ഉണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ആസാറുകൾക്ക് എതിര് നിന്നു, മുസ്ലിങ്ങളുടെ ഐക്യത്തെ തകർത്തു. അപ്പൊ ഇതിലെവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅമ്മൽ ഖുറൂജു അലൈഹിം, ഭരണാധികാരികളോടുള്ള ഖുറൂജ്, വഖിതാലുഹും, അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതും, ഫഹറാമുൻ, അത് ഹറാമാണ്, ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടൊരു സംഗതിയാണത്. വൈൻ കാനു ഫസഖത്തൻ ളാലിമീൻ, അവര് ളാലിമീങ്ങളാണെങ്കിലും ഫാസിഖീങ്ങളാണെങ്കിലും, ശറഹു മുസ്ലിം എടുത്തു നോക്കിയാൽ മതി, അതിൽ ഇജ്മാ ഉണ്ടെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇനിയുമാണോ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അഹ്ലു സുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, വഅമ്മാ അഹ്ലുൽ ഇൽമി വദ്ദീനി വൽ ഫളലി, ആരൊക്കെ പറഞ്ഞത്? അഹ്ലുൽ ഇൽമ് പറഞ്ഞിട്ടുണ്ട്, ദീനുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഫളലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫല യുറഖിസൂന ലിയഹദി, അവർ ഒരാൾക്കും അനുവാദം കൊടുക്കുന്നില്ല. എന്തിന്? ഫീമാൻ അഹല്ലാഹു അൻഹു മിൻ മഅസിയതി വിലാത്തിൽ ഉമൂരി, ഭരണാധികാരികൾ അള്ളാഹ് വിരോധിച്ച തെറ്റുകൾ ചെയ്താൽ എന്തിനനുവാദം കൊടുക്കുന്നില്ല? വഖശ്ഹിം വൽ ഖുറൂജി അലൈഹിം, അവരെ വഞ്ചിക്കാനോ അവർക്കെതിരെ ഖുറൂജ് നടത്താനോ, ബിവജ്ഹിമിനൽ വുജൂഹി, ഒരു രൂപത്തിലും അവർക്കെതിരെ ഖുറൂജ് നടത്താനോ, ആ ഭരണാധികാരികളെ വഞ്ചിക്കാനോ അഹ്ലുൽ ഇൽമ അനുവാദം കൊടുത്തിട്ടില്ല, ദീനുള്ള ആളുകൾ അനുവാദം കൊടുത്തിട്ടില്ല, ഫളലുള്ള ആളുകൾ അനുവാദം കൊടുത്തിട്ടില്ല. എന്നിട്ട് വീണ്ടും പറയണ, കമാ ഖദ് ഉരിഫ മിൻ ആദാത്തി അഹ്ലി സുന്ന, ഇത് അറിയപ്പെട്ടതാണ്, അഹ്ലി സുന്നന്റെ ആദത്തുകളിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്. വദ്ദീനി ഖദീമൻ വഹദീസൻ വമിൻ സീറത്തി ഗൈരിഹിം, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാകട്ടെ, അതേപോലെ തന്നെ ആദ്യ കാലഘട്ടക്കാരായ ആളുകളാകട്ടെ, അഹ്ലു സുന്നയുടെയും ദീനുള്ളവരുടെയും അതല്ലാത്ത മാർഗത്തിൽ സഞ്ചരിച്ച ആളുകളിൽ നിന്നും അറിയപ്പെട്ട ഒരു സംഗതിയാണ് എന്താ, അവർക്കെതിരെ ഖുറൂജ് പാടില്ല എന്നുള്ളത്, യുദ്ധം ചെയ്യാനോ ഖുറൂജോ പാടില്ല എന്നുള്ളത് മജ്മൂഉ ഫതാവയിൽ പിന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിലിവിടെ ഖിലാഫുണ്ട്, അത് പറഞ്ഞാലൊരു സുഖം കിട്ടുമെങ്കിൽ അവരത് അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ ഇത് ഖിലാഫില്ലാത്തൊരു വിഷയമാണ്. കാരണം അത്രത്തോളം ഹദീസുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എത്ര ഹദീസുകളാണ്? ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ, ഓരോ ഹദീസുകളും നമ്മൾ വായിച്ചു. ഭരണാധികാരികൾ അവര് ലോലമീങ്ങളോ, അവർ നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ ദ്രോഹിക്കും, അവർ സോർത്തരായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്കെതിരെ ഖുറൂജ് പാടില്ല, സമ്മന്ദാവത്വം കൊടുക്കണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അത് ഉസൂലു സിത്തയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആറ് ഉസൂലുകളാണ് പഠിക്കുന്നത്. അതിൽപ്പെട്ട മൂന്നാമത്തെ ഉസൂലാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അഖീദയാണ്. എന്നിട്ടും പറയണെന്ത്? ഇത് ഖിലാഫുണ്ട് എന്നുള്ളത്. അപ്പൊ ആ വർത്തമാനത്തിൽ ഒരു കഴമ്പില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്ത ഇതിൽ വന്നിട്ടുള്ള നാലാമത്തെ വിഷയം എന്താ വെച്ചാല്, ആയിഷ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹുവിനെതിരെ ഇറങ്ങിയില്ലേ, അതേപോലെ തന്നെ ഉസൈർ റളിയല്ലാഹു അൻഹു യസീദിനെതിരെ ഇറങ്ങിയില്ലേ, അതേപോലെ തന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞില്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു പിന്നെ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്തില്ലേ, അവതൊക്കെ ഖുറൂജ് അല്ലേ, ഇവരൊക്കെ ഖവാരിജുകളാണോ? കേട്ടാല് തോന്നും ഈ തെളിവൊന്നും ആരും കണ്ടിട്ടില്ല എന്ന്. ഇതൊക്കെ ഖുറൂജിന് തെളിവായിട്ടാണ് ഈ ആളുകൾ കൊണ്ടുനടക്കുന്നത്. അതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും പെറുക്കിക്കൊണ്ടെന്നിട്ട് ഇതാ കണ്ടോ ഖുറൂജ് നടത്താനുള്ള തെളിവ്. യഥാർത്ഥത്തിൽ ഇത് ചരിത്രപരമായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ഒരു സന്ദർഭം എന്താണ്, പശ്ചാത്തലം എന്താണ്, അത് ഖുറൂജാണ് അവർ നടത്തിയത് എന്നുള്ളതൊക്കെ വിശദീകരിക്കുക എന്നുള്ളത് ഈ സമയത്ത് ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരൊറ്റ ചോദ്യം, ഈ പറയപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹു ചെയ്തത്, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചെയ്തത്, ഹുസൈർ റളിയല്ലാഹു അൻഹു ചെയ്തത്, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്, ഇതൊക്കെ അന്ന് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുണ്ട്, അതിനുശേഷം നടന്ന സംഭവങ്ങളുണ്ട്, ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പറയപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഏതെങ്കിലും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് നടത്താനുള്ള തെളിവാണെന്നുള്ളത് ലോകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സലഫി പണ്ഡിതന്റെ പേരുകൾ പറയും. ആര് പറഞ്ഞു? നിങ്ങൾക്ക് തോന്നിയത് പറയാനുള്ളതല്ലല്ലോ ഇസ്ലാം. ഇതുവരുടെ ഒരു നമ്പറാണ്, നമ്പർ എന്നല്ല, ഈ ബിദഅത്തിന്റെ ആൾക്കാരുടെയും ഹവന്റെ ആൾക്കാരുടെയും അഖലുണ്ടല്ലോ, ഖവാരിജുകളുടെ ബേസ് തന്നെ എന്താണ്? അഖലാണ്. ഇനിൽഹുക്കും ഇല്ലാലില്ല എന്ന് പറഞ്ഞിട്ടല്ല അവര് പുറത്തുപോയത്. ഇനിൽഹുക്കും ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല എന്ന ആയത്ത് ഓതിയിട്ടാണ് ഖവാരിജികൾ പുറത്തുപോയത്. ആ ആയത്തിന് അവര് തഫ്സീർ കൊടുത്തത് അവരുടെ തല വെച്ചിട്ടാണ്, അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് അവരതിന് തഫ്സീർ കൊടുത്തു. അപ്പൊ ബുദ്ധിക്കനുസരിച്ചിട്ട് അവർക്ക് തോന്നിയതനുസരിച്ചിട്ട് പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് ഇത്തരം കക്ഷികളുടെ ഒരു സ്റ്റൈലാണ്. വസ്അൽമൻ അർസല്ലാമിൻ ഖബ്ലികമിൻ റുസുലിൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോന്ന് ചോദിച്ചപ്പോ വസ്അൽമൻ അർസല്ല ഓതിയപ്പോ നമ്മൾ ചോദിച്ചു ആ ആയത്തിന് ആരങ്ങനെ തഫ്സീർ പറഞ്ഞു, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളത് ആരാണ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിനാണ് നമ്മൾ മൻഹജ് പഠിക്കണം എന്ന് പറയുന്നത്. സഹാബത്തിന്റെ ഫഹ്മു മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്, മുൻഗാമികളുടെ ഫഹ്മു മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്, ആയത്തുകളെയും ഹദീസുകളെയും നമുക്ക് തോന്നിയതിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആർക്കും എന്തിനും ദീനിൽ തെളിവുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് അതിന്റെ സന്ദർഭ സാഹചര്യമൊക്കെ വിശദീകരിക്കാനുണ്ട്. എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത്, സംഘർഷങ്ങൾ ഉണ്ടായത്, അത് ഖുറൂജാണോ, അതല്ല അവർക്ക് ഇജ്തിഹാദിൽ സംഭവിച്ച പ്രശ്നമാണോ, അതല്ല അതിന്റെ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചരിത്രം പഠിക്കും. നിങ്ങൾ വെറും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പിന്നെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ നിൽക്കല്ലി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സലഫി പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇബ്നു സൈമിയോട് ചോദിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഫൗസാനോട് ചോദിച്ചിട്ടുണ്ട്, വേറെ സലഫി പണ്ഡിതന്മാരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കും ഇത് ഖുറൂജാണോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്, ഇത് മുൻകാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണല്ലോ. ഇത്തരത്തിലുള്ള തെളിവുകൾ, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഖുറൂജ് നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതന്റെ പേരുകൾ പറയും. അഹ്ലു സുന്നയിൽ പെട്ട ഒരു ഇമാമിന്റെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ ഒരു ആലിമിന്റെ പേരുകൾ പറയും. മാവേർ അള്ളാഹു ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഖുറൂജ് നടത്താം. ആയിഷ റളി അള്ളാഹുവിനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഖുറൂജ് നടത്താം. ഉസൈർ റളി അള്ളാഹുവിനും അങ്ങനെ ചെയ്തിട്ട്, അതുകൊണ്ട് ഖുറൂജ് നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലഫി പണ്ഡിതന്റെ പേര് പറയും. പിന്നെ അത് തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് ആരാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പേര് പറയുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഖുറൂജിന് തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് ലോകത്ത് ആരാണ്? ആരെ ഹിസ്റ്ററി ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ അത് പറയാൻ പറ്റൂല. ഇത്തരത്തിലുള്ള തെളിവുകൾ ഖുറൂജിന് തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ് നിങ്ങൾക്കറിയാലോ. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ അതിന്റെ ഓഡിയോ തന്നെ കിട്ടും, നമുക്ക് പിന്നെ വിശദീകരിക്കാം. അപ്പൊ ഈ ഒരൊറ്റ ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഖുറൂജാണോ, അതെങ്ങനെയാണ് ആ സംഭവം നടന്നത്, എന്തൊക്കെയാണ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് തെളിവാണോ, അതല്ലെങ്കിൽ സഹാബികളിൽ നിന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവർക്ക് ഇജ്തിഹാദിൽ വന്നിട്ടുള്ള പേവാണോ, അതല്ല അത്തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ മൗനം പാലിക്കുകയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പഠിക്കും. ഇനി കൂടുതൽ പഠിക്കാനിപ്പോ ഒരു പുതിയ ഗ്രന്ഥം, പിന്നെ അയുനുൽ ബാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് റബീ ഹഫിളഹുല്ല, അദ്ദേഹം ബർബഹാരിയുടെ, ഇമാം ബർബഹാരിയുടെ ഷറഹുസുന്നയെ വിശദീകരിച്ചുകൊണ്ട് നല്ലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അയുനുൽ ബാരി. അയുനുൽ ബാരിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കുള്ള കുറെ മറുപടികൾ, വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇതിനൊന്നും തെളിവാക്കിയിട്ടൊരു കാര്യമല്ല. ഇത് പറഞ്ഞു പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, കുഫർ വരെ ആരോപിക്കുന്നത്. ഒരൊറ്റ സംഭവം പറഞ്ഞുതരാം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഅ്മൂനെ വിളിച്ചത് എന്താ, അമീറുൽ മുഅ്മിനീൻ എന്നാ വിളിച്ചത്. ഇപ്പൊ ഒന്ന് ചില ആൾക്കാരുണ്ടല്ലോ ഈ ഖവാരിജുകളുടെ ചിന്താഗതി പേറി നടക്കുന്ന ആളുകൾ, ഈ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടൊന്നും ദുആ ചെയ്യാൻ പറ്റൂല, അവരൊക്കെ തിന്മകൾ ചെയ്യുന്ന ആളുകളാണ്, അവരൊക്കെ അക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, അവർക്കെതിരായിട്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവര് സാധാരണ പറയാറുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരാള് അഹ്ലുൽ സുന്നയാണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു അടയാളം എന്താ അറിയോ, ഒരാൾ അഹ്ലുൽ സുന്നയാണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു അടയാളം എന്താ അറിയോ, ഒരാള് ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അയാള് അവന്റെ ആളാണ്, ഒരാള് ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ അവൻ അഹ്ലുൽ സുന്നയാണ്. പണ്ട് കാലത്ത് അഹ്ലുൽ സുന്നനെയും അഹ്ലുൽ സുന്ന അല്ലാത്തവരെയും വേർതിരിച്ചിരുന്ന ഒരു മാനദണ്ഡം, ഒരു അളവുകോല് ഇതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതാര് പറഞ്ഞതാ അറിയോ, ഷറഹു സുന്നയിൽ ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകമാണ്. എന്താ അദ്ദേഹം പറഞ്ഞതറിയോ, ഇതാ റായിത്ത റജുല, നീ ഒരാളെ കണ്ടാൽ, യദു അല സുൽത്താനി, അവൻ സുൽത്താൻ ഭരണാധികാരികൾക്കെതിരെ ദുആ ചെയ്യുന്ന ആളാണ്, ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു സാഹിബു ഹവൻ, അവൻ ഹവന്റെ ആളാണ്, അതായത് അവന്റെ ബുദ്ധിന്റെ ആളാണ്, വിദ്യാർത്ഥുകാരനാണ് അവൻ. വൈദാ സമയത്ത് റജുല യദു അലി സുൽത്താനി ബിസ്വലായി, ഇനി ഒരാൾ ഭരണാധികാരിയുടെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആളാണ്, അങ്ങനെ ഒരാൾ ദുആ ചെയ്യുന്നത് നീ കേട്ടാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നഹു സാഹിബു സുന്ന, ഇൻഷാ അല്ലാഹ്, അവൻ സുന്നത്തിന്റെ ആളുമാണ്. ബർബഹാരിന്റെ ശറസുവിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, ഇത്തരത്തിലുള്ള തിന്മകളുടെ പേരിൽ എന്ത് ചെയ്യുക, കുഫർ വരെ ആരോപിക്കുക. ഞാൻ പറഞ്ഞു എന്താ പറയുക, മഅ്മൂൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുർആനിന്റെ ഖൽഖ്, അതായത് ഖുർആൻ സൃഷ്ടിവാദം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന മൂർച്ചയുള്ള സമയമാണത്. മുഹമ്മദ് നബി റഹ്മത്തുള്ളാഹി അലൈഹി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, അദ്ദേഹത്തെ തടവിലാക്കി അല്ലേ. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാല് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ട ചില രംഗങ്ങൾ അതിലുണ്ട്, ചില വിഷയങ്ങൾ അതിലുണ്ട്, ക്രൂരമായ പീഡനങ്ങൾ. പക്ഷെ എന്നിട്ടും മഅ്മൂനിനെ ഇമാം അഹമ്മദ് നബി റഹ്മത്തുള്ളാഹി വിളിച്ചത് എന്താ, അമീറുൽ മുഅ്മിനീൻ എന്നാ വിളിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്നാ വിളിച്ചു. ആരെ? മഅ്മൂനെ. മഅ്മൂനിന്റെ വാദം എന്തായിരുന്നു? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നുള്ളതാണ്. ഇമാം അഹമ്മദ് നബിയുടെ വാദം എന്തായിരുന്നു? ഖുർആൻ സൃഷ്ടിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഖുർആൻ ഖൽഖാണ്, സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്നാണ് ആരുടെ വാദം? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ വാദം. അതേ വാദം ഉന്നയിച്ച മഅ്മൂൻ, ആ മഅ്മൂനെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി വിളിച്ചത് എന്താണ്? അമീറുൽ മുഅ്മിനീൻ. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് നടത്തണമെങ്കിൽ കുഫർ ബവാഹായിരിക്കണം, വ്യക്തമായ കുഫറായിരിക്കണം. നമുക്ക് തോന്നിയതൊക്കെ കുഫർ, അത് കുഫർ, ഇത് കുഫർ, മറ്റത് കുഫർ, അങ്ങനെയല്ല. അത് പറയേണ്ട ആളുകൾ പറയണം. വ്യക്തമായ കുഫർ കണ്ടാൽ തന്നെ ഖുറൂജ് പറ്റുമോ പറ്റില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിനും ചില ഷുറൂത്തുകളുണ്ട്. അപ്പൊ ഇമാം അഹമ്മദ് നമ്പൽ പോലും എന്ത് ചെയ്തിട്ടില്ല, മഅ്മൂനിനെ ആ പറഞ്ഞത് വ്യക്തമായ കുഫറുൻ ബവാഹായിട്ട് ആരുപോലും കണക്കൂട്ടിയിട്ടില്ല. ഇമാം അഹമ്മദ് നമ്പൽ പോലും കണക്കൂട്ടിയിട്ടില്ല. അത്രക്കും ക്ലിയർ ആയ കുഫറാണെന്നർത്ഥം. മഅ്മൂനിന്റെ വാദം ഖുർആൻ സൃഷ്ടിയാണെന്നാണ്. അത് പറഞ്ഞ മഅ്മൂനെ ഇമാം അഹമ്മദ് നമ്പൽ വിളിച്ചെന്താ, അമീറുൽ മുഅ്മിനീൻ. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇബ്നു സൈമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രന്ഥം കാണിച്ചിരുന്നില്ല, ആ ഗ്രന്ഥത്തിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു സൈമീൻ അത് ഉദ്ധരിച്ചതാണ്, ഞാന് എന്റെ സ്വന്തം തന്നെ പറയുന്നത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി എടുത്ത് തിരിച്ചൊരു സംഭവമാണ്. ആ മഅ്മൂനെ ഇമാം അഹമ്മദ് നമ്പൽ വിളിച്ചെന്താണ്, അമീറുൽ മുഅ്മിനീൻ. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ ഓരോ തെറ്റുകൾ എണ്ണിപ്പൊറിക്കാതൊക്കെ കുഫറിലേക്ക് എത്തുന്നുണ്ട്, സമർത്ഥിച്ചിട്ട് ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികളൊക്കെ കാഫിറാക്കിയിട്ട് ആ നാട്ടിൽ ഇങ്ങോട്ട് കലാപുണ്ടാക്കിയിട്ട് അതൊരു വാശി പോലെ അയാളുകൾക്ക്. അപ്പൊ അതൊരിക്കലും എന്തല്ല, അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. ഞാൻ പറഞ്ഞു, ഖൈറാണോ ഷർറാണോ ഉണ്ടായിട്ടുള്ളത്, ആരൊറ്റ ചോദ്യം മതി. ഇങ്ങനെ നടന്ന വിപ്ലവങ്ങൾ നടന്ന നാടുകളിൽ ഖൈറാണോ ഷർറാണോ ഉണ്ടായിട്ടുള്ളത്, ആ ഭരണാധികാരികൾ തിന്മകൾ സഹിച്ച് ജീവിക്കലായിരുന്നു അവർക്ക് നല്ലത്, അതല്ല ഈ വിപ്ലവമായിരുന്നു അവർക്ക് നല്ലത്, അതാ നാടിന്റെ ചരിത്രം പരിശോധിച്ചാല് ഇന്ന് അവിടെ ചോരയാണ് അല്ലെ. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാല്, അലിസുനൊക്കെ ഒരു മനഹജ് ഉണ്ട്, ഒരു രീതിയുണ്ട്, അതനുസരിച്ചിട്ട് പഠിക്കുക. യഥാർത്ഥ ആലിമുകളിൽ നിന്ന്, ഷെയ്ഖുമാരിൽ നിന്ന് ഇൽമു നേടുക, അതല്ലെങ്കിൽ എന്താ നമ്മുടെ റൂട്ട് തെറ്റ്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ്. അതാണ് മൂന്നാമത്തെ അസലായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ അസലിലേക്ക് നമ്മൾ പ്രവേശിക്കും. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്